പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹത്തിന് എല്ലാവരെയും അറിയിക്കുകയാണ്. പ്രിയരെ, വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി, പ്രത്യേകിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി കടന്നു വരുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കിയ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ദൈവകരങ്ങളിലേക്ക് ഇതിനെ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സാന്നിധ്യമായി ഞങ്ങളുടെ സമ്പത്ത്, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് തന്നതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പാ, അങ്ങയുടെ മക്കളെ നേർവഴിക്ക് നയിക്കുവാൻ, സകലസത്യത്തിനും വഴി നടത്തുവാൻ അങ്ങ് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന, ഞങ്ങളിലേക്ക് അയച്ചിരിക്കുന്ന അങ്ങയുടെ ആത്മാവിനാൽ അങ്ങ് ഞങ്ങളെ നയിച്ചാട്ടെ, നടത്തിയാട്ടെ. ഇത് അങ്ങയുടെ കരങ്ങളിലേൽപ്പിക്കുന്നു. അങ്ങയുടെ പൊന്നോമന കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറന്നു കൊടുത്താട്ടെ. ഞങ്ങളെ ക്രിസ്തുവിൽ അങ്ങയുടെ മാറോട് അണയ്ക്കുവാൻ ഇത് ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേൽപ്പിക്കുന്നു. നയിച്ചാട്ടെ നാഥ, നടത്തിയാട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പഠിക്കുന്നവർക്കേ ചോദ്യങ്ങളുണ്ടാവുകയുള്ളൂ, അത് ജനനായിട്ടുള്ള ചോദ്യങ്ങൾ. അല്ലാത്തവർക്ക്, തർക്കിക്കുന്നവർക്ക് തങ്ങളുടെ തങ്ങൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് പാരമ്പര്യമായിട്ട് അത് മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട് നിൽക്കുന്നവർ, അങ്ങനെയുള്ളവരുടെ ഭാഗങ്ങളിൽ തർക്കങ്ങളുണ്ടാകും. പക്ഷെ തർക്കങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ, പല തലകൾ ചിന്തിക്കരുത്, ഒരു തല ചിന്തിക്കണം. പല തലകൾ ചിന്തിക്കരുത്, ഒരു തല ചിന്തിക്കണം. ആ ഒരു തലയുടെ ചിന്ത നമ്മൾ ഏറ്റെടുക്കണം. നമ്മളുടെ തല ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ ചിന്തകൾ, ഓരോ അവയവങ്ങളും നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്താൽ വിഷയമൊക്കെ മാറി. ഇത് നമ്മൾ ഓരോരുത്തരും തലകളായിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പല പല വിഷയങ്ങൾ വരുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതങ്ങനെയല്ല എങ്കിൽ നിങ്ങൾ അതനുസരിച്ച് താഴെ കമൻ്റ് കൊടുക്കണം. കമൻ്റ് കൊടുക്കുമ്പോൾ ഉണ്ടയില്ലാത്ത തോക്കുകൊണ്ട് ടിഷ് ടിഷ് എന്ന് പറഞ്ഞ് അടിക്കുന്ന പോലെ അടിക്കരുത്. പകരം എന്താ വെടിയുണ്ടാകുന്ന നിങ്ങൾ ചോദിക്കും. ദൈവവചനത്തിൻ്റെ റെഫറൻസ് എഴുതണം. എന്നിട്ട് ആ റെഫറൻസ് വെച്ചിട്ട് വേണം നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ. അല്ലെങ്കിൽ അതെല്ലാം ഒരുപക്ഷെ ബോഷ്കായി മാറും. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, സകല മനുഷ്യരും Romans 3:4 ഇങ്ങനെയുണ്ട്, റെഫറൻസ് കൊടുത്തുണ്ട് വെടിയുണ്ട. Romans 3:4 പറയുകയാണ്, സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്നവരെന്നേ വരൂ, ദൈവസത്യമാണ്. അതിൻ്റെ അർത്ഥം ദൈവവചനമാണ് സത്യം. അപ്പോൾ ദൈവവചനം കോട്ട് ചെയ്തിട്ട് വേണം കമൻറ്റുകളൊക്കെ എഴുതുമ്പോൾ, അല്ലാണ്ട് ചുമ്മാ അത് ഹൃദയത്തിൽ തോന്നണമൊക്കെ എഴുതി വിട്ടരുത്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു ചിന്തയോടെ നമുക്ക് ആരംഭിക്കാം. വായിച്ചാട്ടെ Romans 3:4.
നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്നെഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ബോഷ്ക് പറയുന്നവർ എന്നേ വരൂ.
ദൈവം സത്യവാൻ, അതിന്റെ അർത്ഥം ദൈവവചനമാണ് സത്യം. സകല മനുഷ്യരും ബോഷ്ക് പറയുന്നവർ എന്നേ വരൂ. അപ്പൊ നമ്മൾ ബോഷ്ക് പറയുന്നവരല്ല എന്ന് ആയി തീരുവാൻ എന്ത് ചെയ്യണം? നമ്മളുടെ ചിന്തകൾ എന്താണോ നമുക്കതിനെ അറിയിക്കാം. പക്ഷേ അത് ബോഷ്കാകാതിരിക്കാൻ, ഇതാ അത് വചനവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി ഒരു വചനത്തിൻ്റെ റെഫറൻസ് എഴുതിയിട്ട് ആ കാര്യങ്ങൾ എഴുതിയാൽ പ്രിയരെ നന്നായിരിക്കും. അപ്പോൾ കാരണം നമുക്ക് അവർ ജയിക്കണം, ഇവർ ജയിക്കണമെന്നൊന്നുമില്ല. ഞാൻ ജയിക്കണമെന്ന് എനിക്കില്ലേ ഇല്ല. പകരം ക്രിസ്തുവിൻ്റെ ചിന്ത ജയിക്കണം. അവിടെയാണ് നമ്മുടെ ജയം. അല്ലാണ്ട് നമ്മൾ പഠിച്ചത് മനസ്സിലാക്കിയത് അതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ വെറും മണ്ടന്മാരാ. കാരണം നമ്മൾ തെറ്റിപ്പോയൊരു ലോകത്താണ് ജീവിക്കണേ. വചനമാണ് ശരി. അപ്പോൾ ആ വചനപ്രകാരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ക്രിസ്തുവാണ് ആ വചനം, ആ വചനത്തിൻ്റെ ഏക ചിന്തയോട്, ആ ഏക തലയോട് അവയവങ്ങളാവുന്ന, പല അവയവങ്ങളാവുന്ന നമുക്ക് ഏകീഭവിക്കാം. അങ്ങനെ ഐക്യതയിൽ നമുക്ക് ഇതാ പിതാവിൻ്റെ മാറൽ ക്രിസ്തുവിൽ അണഞ്ഞ്, അതിനായി ദൈവം നമ്മളെ എവരെയും സഹായിക്കട്ടെ. ഇന്ന് വന്നിരിക്കുന്ന ആദ്യത്തെ ചോദ്യം, ദൈവത്തിൻ്റെ മുദ്രയാണ് പരിശുദ്ധാത്മാവ്. ദൈവമാണ് അതിനെ സീലടിച്ചത്. ആ സീലിനെ തകർത്ത് മനുഷ്യർ വീണ്ടും നഷ്ടപ്പെടുമോ? ദൈവത്തിൻ്റെ സീലിനെ തകർക്കാൻ ഒരുത്തിനും പറ്റില്ല. അതിൻ്റെ അർത്ഥം രക്ഷ നഷ്ടപ്പെടത്തില്ല. ദൈവം സീൽ ചെയ്താണെങ്കിൽ നഷ്ടപ്പെടത്തില്ല. എന്നുള്ള ഒരു ചിന്തയാണ് വന്നിരിക്കുന്നത്. പ്രിയ സഹോദരന്റെ കഴിഞ്ഞ സന്ദേശവും ഇത് തന്നെ ഇതുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു ചിന്തയായിരുന്നു അന്നും സംസാരിച്ചത്. കാരണം ചിലർ ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്, വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ്. അത് അനേകരെ നരകത്തിലേക്ക് തള്ളിയിടുന്ന ഒരു ടീച്ചിങ് ആണ്. ബൈബിൾ അത് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അവരെ അവരുടെ ചിന്തകളെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ജനത്തിൻ്റെ ഇടയിലേക്ക് ഈസി ഡോക്ടറിനും കൊണ്ട് കയറി ചെല്ലുകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ വളരെ വ്യക്തതയോട് പറഞ്ഞിട്ടുണ്ട്, വിശാലമായ വഴി പ്രഖ്യാപിക്കുന്നവർ, ഈസി വഴി പ്രഖ്യാപിക്കുന്നവർ ധാരാളമാണ്. ഈസി വഴി പ്രഖ്യാപിക്കുന്നവരവരെ അത് നാശത്തിലേക്കുള്ള വഴിയാണ്. എന്നാൽ ജീവങ്കിലേക്കുള്ള വഴി ഇടുങ്ങിയതാ. അതിലൂടെ കടക്കണമെങ്കിൽ എന്നെ പരിശുദ്ധാത്മാ മുദ്രയിട്ടു, ഞാൻ കെടാത്ത ബീജത്താ ജനിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് വേറൊന്നും ചെയ്യണ്ട, ഇതൊക്കെ പറഞ്ഞെങ്കിൽ ഇരുന്നാൽ മതി എന്നുള്ള ചിന്തയിലിരുന്ന് അവസാനം നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയാകരുത്. നമുക്കൊരിക്കലും എസ് എൽ സി തോറ്റു പോയാൽ രണ്ടാമത് എഴുതാം, പക്ഷേ ഒരിക്കലും ഈ ജീവിതത്തിൽ തോറ്റു പോയാൽ രണ്ടാമതൊന്നും എഴുതാൻ പറ്റുകയില്ല. അതുകൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. തിരുവചന പ്രകാരം ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീതിമാൻ പ്രയാസേൻ രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അധർമ്മിയുടെയും പാപിയുടെയും ഗതി എന്താകും? അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ വക കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. ഈസി വഴിയിൽ കയറി കുടുങ്ങിപ്പോകാനിടയാകരുത്. അപ്പോൾ ഇനി ഇത് എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആ ചോദിച്ച ചോദ്യം അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്യം നമുക്ക് വായിക്കാം. സെക്കൻഡ് കൊരിന്ത്യൻസ് 1:22 അതിൻ്റെ 22 വാക്യം. ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു?
അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു.
ഇതാ ശ്രദ്ധിച്ചേ, അവൻ നമ്മളെ മുദ്രയിട്ടു. എന്തുകൊണ്ടാണ് മുദ്രയിട്ട്? പരിശുദ്ധാത്മാവ് കൊണ്ടാണ് മുദ്രയിട്ടത്. ആ പരിശുദ്ധാത്മാവ് നമുക്കൊരു ഉറപ്പാണ്. ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു. അകത്ത് ആത്മാവ് വന്നവനറിയാം എൻ്റെ അകത്ത് ആത്മാവ് വന്നിട്ടുണ്ട്. ദൈവാത്മാവ് വന്നിട്ടുള്ളവൻ അറിയാം എൻ്റെ അകത്ത് ദൈവാത്മാവ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് അവന് തന്നെ ഒരു ഉറപ്പാ, ആ വ്യക്തിക്ക് തന്നെ ഉറപ്പാ. പ്രിയ സഹോദരങ്ങളെ, ദൈവം മുദ്രയിട്ടു എന്നുള്ളത് സത്യമാണ്. ഇതൊരു ഇവിടെ ഒരു സ്പിരിച്വൽ ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് നമ്മളെ റിഡീം ചെയ്തെടുത്തെങ്കിലും നമ്മുടെ റിഡംഷൻ പൂർത്തിയായിട്ടില്ല. കർത്താവ് നമ്മളെ രക്ഷിച്ചെങ്കിലും നമ്മുടെ രക്ഷ പൂർത്തിയായിട്ടില്ല. ഈ ഒരു തിരിച്ചറിവ് ആദ്യം നമുക്ക് വേണം. എന്നൂടി പറയാം, കർത്താവ് നമ്മളെ വീണ്ടെടുത്തെങ്കിലും, കർത്താവ് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു, പക്ഷേ നമ്മുടെ വീണ്ടെടുപ്പ് പൂർത്തിയായിട്ടില്ല. കാരണം കർത്താവ് വീണ്ടെടുത്തത് ഒരു വസ്തുവിനെയല്ല. കാരണം നമ്മൾ മാർക്കറ്റിൽ പോയി ചക്ക, മാങ്ങ, തേങ്ങ അല്ലെങ്കിൽ കടയിൽ പോയി ഒരു മൊബൈൽ ഇത് വാങ്ങുന്നത് പോലെയല്ല. കാരണം അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ, വില കൊടുത്ത് വാങ്ങിയാൽ ഉടനെ തന്നെ പോക്കറ്റിലിട്ടോണ്ടോ സഞ്ചിയിലിട്ടോണ്ടോ വീട്ടിലേക്ക് കൊണ്ടുവരാം. പക്ഷെ ഇവിടെ കർത്താവ് വാങ്ങിയത്, കാൽവരി ക്രൂശിന്റെ രക്തത്താ കർത്താവ് വാങ്ങിയത് ചക്കയും മാങ്ങയും തേങ്ങയും മൊബൈലൊന്നുമല്ല. അതിനൊന്നും ദൈവം സ്വന്തം ഇഷ്ടം കൊടുത്തിട്ടില്ല, സ്വന്തം ഡിസിഷൻ പവർ കൊടുത്തിട്ടില്ല. ഇവിടെ കർത്താവ് നമ്മളുടെ ഒന്നും അനുവാദം കൂടാതെ, പിതാവിന് നമ്മളുള്ള സ്നേഹത്തെ പ്രതി കാൽവരി ക്രൂശിൽ യാഗമായി നമ്മളെല്ലാം വാങ്ങിക്കഴിഞ്ഞു. ഏത് നമ്മളെയെല്ലാം? സ്വന്തമായി തീരുമാനമെടുക്കുവാൻ ദൈവം അനുവാദം കൊടുത്ത മനുഷ്യരെ കർത്താവ് യേശു കാൽവരി ക്രൂശിന്റെ രക്തത്താൽ വീണ്ടെടുത്തു. തേങ്ങയ്ക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റില്ല, മാങ്ങയ്ക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റില്ല, മൊബൈലിന് സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റില്ല, പക്ഷെ കർത്താവ് വാങ്ങിച്ച് സ്വന്തമായി തീരുമാനമെടുക്കുവാൻ കഴിവുള്ള മനുഷ്യരെയാണ് കാൽവരി ക്രൂശിൽ തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയത്. റിഡംഷൻ ഈസ് ഓവർ. പക്ഷേ റിഡീം ചെയ്യപ്പെടണോ വേണ്ടേന്ന് നമുക്ക് തീരുമാനിക്കാം. മനസ്സിലായോ? ആ തീരുമാനോട് കഴിഞ്ഞിട്ടാണ് റിഡംഷൻ പൂർത്തിയാവുകയുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ മുദ്രയിട്ട് കഴിഞ്ഞു, പക്ഷെ നമുക്ക് തീരുമാനിക്കാനുള്ള കഴിവുണ്ട്. ആ മുദ്രയെ വേണ്ടെന്ന് വെക്കാൻ നമുക്ക് കഴിവുണ്ട്. വേറെ ആർക്കും അതിനെടുത്തു മാറ്റാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ദൈവം തീരുമാന ശക്തി തന്നിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങളിലെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, വീണ്ടെടുപ്പ് നാളിനായി അതേ പരിശുദ്ധാത്മാവിനാലാണ് നിങ്ങൾ മുദ്രയിട്ടിരിക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു ചിന്തകളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. റിഡംഷൻ എന്നുള്ള ഭാഗം നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. വീണ്ടെടുപ്പ്, വീണ്ടും എടുക്കുകയാണ്. ദൈവത്തിൻ്റെതായിരുന്നു, നഷ്ടപ്പെട്ടു പോയി, വീണ്ടും എടുക്കുകയാണ്. റിഡംഷൻ, ഇംഗ്ലീഷിൽ റീ എന്നൊരു പ്രീഫിക്സ് കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. റീ എന്ന് പറഞ്ഞാൽ എപ്പോഴും വീണ്ടും തിരിച്ചെടുക്കുകയാണ്, റിഡംഷൻ. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നിന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതൊരു കച്ചവട ഭാഷയാണ്, ആത്മമണ്ഡലത്തിലെ കച്ചവടം എന്നത് എന്ന് ചിന്തിക്കാം. ഭൗതിക മണ്ഡലത്തിലെ കച്ചവടം നമുക്കറിയാം അല്ലേ. ഇതാ 1 കിലോ അരി മേടിക്കാൻ പോയാൽ ചുമ്മാ ഇങ്ങ് തരത്തില്ല, അവർ പറയും അതിനെ മേടിക്കാനുള്ള വില തരിക. ചിലപ്പോൾ 40 രൂപയായിരിക്കും. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അരി നമുക്ക് കിട്ടും. ഇനി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനം അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ പറയും ഇത്ര രൂപ തന്നാൽ തരാം. അത് ഭൗതിക മണ്ഡലം. ഇതേപോലെ ആത്മമണ്ഡലത്തിലും ട്രാൻസാക്ഷൻ ഉണ്ട്. ആത്മമണ്ഡലത്തിൽ കൊടുക്കുന്നത് രൂപയല്ല, അനുസരണവും അനുസരണക്കേടുമാണ്. ആദം ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് ആയിരുന്നു. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു, പിശാചിനോട് അനുസരണം കാണിച്ചു. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു, പിശാചിനോട് അനുസരണം കാണിച്ചു. എന്തുപറ്റി? അനുസരണക്കേട് കാണിച്ച ആദം താൻ ആരോടാണ് അനുസരണം കാണിച്ചത്? അയാളുടേതായി മാറി. പിശാച്, മരണം, സകല മനുഷ്യരുടെ ആധിപത്യം ഏറ്റെടുത്തു. അപ്പൊ ദൈവത്തിൻ്റെതായ ആദം എങ്ങനെ പിശാചിൻ്റെതായി മാറി? ആദം അനുസരണക്കേടെന്ന ആ മീഡിയം ഓഫ് ട്രാൻസാക്ഷൻ അതാണ് കൊടുത്തത്. ദൈവത്തോട് അനുസരണക്കേടാണ് കാണിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെത് നഷ്ടമായി, പിശാചിൻ്റെതായി മാറി. ഇനി എങ്ങനെ തിരിച്ചു വാങ്ങിക്കാൻ പറ്റും? ഒന്ന് കൊടുത്തു, ഇനി വാങ്ങണ്ടേ? അനുസരണവും അനുസരണക്കേടും ആത്മമണ്ഡലത്തിലെ മീഡിയം ഓഫ് ട്രാൻസാക്ഷനാണ്, നമ്മളുടെ പണത്തിന് കറൻസിക്ക് തുല്യം. ഇനി തിരിച്ചു വാങ്ങിയത് ആദമല്ല, തിരിച്ചു വാങ്ങിയത് ക്രിസ്തുവാണ്. എങ്ങനെയാണ് തിരിച്ചു വാങ്ങിയത്? ദൈവത്തോടുള്ള അനുസരണത്തിലൂടെ. അപ്പോൾ അനുസരണത്തിലൂടെ ആദം വിറ്റതിനെ ക്രിസ്തു തിരികെ വാങ്ങി, പർച്ചേസ് ചെയ്തു. അതിൻ്റെ പേരാണ് റിഡംഷൻ, വീണ്ടെടുക്കുക എന്ന് പറഞ്ഞത്. നഷ്ടപ്പെടാതായിരുന്നു, ദൈവത്തിൻ്റെതായിരുന്നു, അത് പോയി. എന്നാൽ റീ തിരികെ എടുത്തു. അപ്പോൾ തിരികെ എടുക്കണമെങ്കിൽ നഷ്ടപ്പെട്ടതിന് പരിഹാരം ചെയ്യണം, അതായത് മൂല്യം കൊടുക്കണം. അൺജസ്റ്റ് സഫറിങ്ങിലൂടെ മാത്രമേ തിരികെ എടുക്കാൻ പറ്റൂ. അൺജസ്റ്റ് സഫറിങ്ങിലൂടെ, യേശു അൺജസ്റ്റ് എന്ന് പറഞ്ഞാൽ അനീതിയുള്ള സഫറിങ്, അതിലൂടെ തിരിച്ചെടുക്കാൻ പറ്റും. യേശു ക്രിസ്തു യാതൊരു പാപവും ചെയ്തിട്ടില്ല. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. ദൈവത്തിൻ്റെ നിയമപ്രകാരം യേശു മരിക്കാൻ പാടില്ല. പക്ഷേ മരണത്തിൻ്റെ അധികാരിയായ പിശാച് യേശുവിനെ കൊന്നു യഹൂദന്മാരിലൂടെ. ആത്മമണ്ഡലവും ഭൗതികമണ്ഡലവും കലർത്തി പറയുക, അങ്ങനെ ഒരു അൺജസ്റ്റ് സഫറിങ്, യേശു ക്രിസ്തു അവിടെ മരിക്കാൻ പാടില്ല. പാപം ചെയ്ത ദേഹിയാണ് മരിക്കേണ്ടത്, പാപമില്ലാത്ത യേശു മരിക്കാൻ പാടില്ല. പക്ഷേ ദൈവം പറയുന്നു, നിങ്ങൾ നന്മ ചെയ്തിട്ട് കഷ്ട സഹിച്ചാൽ ദൈവത്തിന് പ്രസാദം, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പത്രോസിന്റെ 1 ലേഖനത്തിലൊരു വാക്യമാണേ. അപ്പോ അങ്ങനെ യേശു നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചപ്പോ ആ ദൈവത്തിന്റെ പ്രസാദം, കാരണം അതിലൂടെ പിശാചിലേക്ക് മനുഷ്യൻ അനുസരണ കേടുമൂലം നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുക്കുവാൻ ദൈവത്തിന് കഴിയും. അപ്പൊ ആത്മമണ്ഡലത്തിലെ ഈ ട്രാൻസാക്ഷൻ നമ്മളൊന്ന് മനസ്സിലാക്കുക, അതിന്റെ ഇൻ ഡെപ്ത് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ പുസ്തകങ്ങളിൽ അത് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. 4 പുസ്തകങ്ങളുണ്ട്, നിങ്ങൾക്ക് OM പോലെയുള്ള ബുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ www.kingdommessages.com എന്ന വെബ്സൈറ്റുകളിൽ വെബ്സൈറ്റിൽ അത് അവൈലബിൾ ആണ്, സൗജന്യമായി നിങ്ങൾക്ക് അത് വായിക്കാവുന്നതാണ്. ഇനി ഈ വ്യാപാരം, ആത്മമണ്ഡലത്തിലെ ഈ കൊടുക്കൽ വാങ്ങൽ, യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നാ ദൈവത്തിന്റെ വചനം പറഞ്ഞത്, വിലയ്ക്ക് വാങ്ങി, കൊടുത്തത് തന്റെ രക്തമാണ്, അതായത് തന്റെ ജീവനാ കൊടുത്തത്. 5 സഫറിംഗ് ആയിരുന്നു അത്. ഗ്ലോറി. 1 പത്രോസ് 1 അതിന്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ശബ്ദമുയർത്തി വായിച്ചാട്ടെ.
വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നോ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നതോ പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
അപ്പൊ നിങ്ങളെ വീണ്ടെടുത്തു, വീണ്ടെടുപ്പ് വില കൊടുത്തു. എന്താണ് ആ വീണ്ടെടുപ്പ് വില? കുഞ്ഞാടിന്റെ രക്തമാണ്. കുഞ്ഞാടിന്റെ രക്തം കൊടുത്താണ് നിങ്ങളെ, നമ്മളെ വീണ്ടെടുത്തത്. ഹല്ലേലൂയ. അതായത് തന്റെ തന്നെ ജീവനെ കൊടുത്താണ് വീണ്ടെടുത്തത്. നമ്മൾ വീണ്ടെടുക്കാൻ കൊടുക്കുന്നത് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളാണ് അല്ലേ, അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ലേ. ഇതാ എൻ്റെ ചെറുനാളുകളിൽ ഞാൻ കണ്ടിട്ടുള്ള പലതും ഉണ്ട്. ഈ നോട്ടുകൾ ഉണ്ട്, 1 രൂപയുടെ നോട്ട്, അതൊക്കെ അന്നത്തെ കാലത്ത് കാണുമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് 1 രൂപയുടെ നോട്ട് കാണാൻ പറ്റുമോ? അതെല്ലാം പോയി, അഴിഞ്ഞു പോയി. എന്നാൽ അതിന് കുറെ നാൾ മുമ്പ് ചെമ്പ് തകിടുകളൊക്കെ ആയിരുന്നു, അതൊക്കെ പോയില്ലേ. വീണ്ടെടുക്കാൻ വേണ്ടി കൊടുത്തിരുന്നതാണ്. അതൊക്കെ എല്ലാം അഴിഞ്ഞു പോവുക, കാണുന്നതൊക്കെ താൽക്കാലികം, എല്ലാം അഴിഞ്ഞു പോകുന്നു. അതിനു മുമ്പ് ഇതാ ഒരു ചക്ക കൊടുത്ത് ഒരു കൊച്ച് മാങ്ങ വാങ്ങി, ഇതാ ഒരു താറാവിന് കൊടുത്ത് ഒരു കോഴിയെ വാങ്ങി, അങ്ങനെയുള്ള സിസ്റ്റമൊക്കെ ആയിരുന്നു അല്ലേ. താറാവ്, അന്നത്തെ താറാവും പോയി, കോഴിയും പോയി, അന്നത്തെ ചെമ്പ് നാണയങ്ങളും പോയി, ഇതാ പഴയ 1 രൂപയും പോയി. അപ്പൊ നമ്മൾ വീണ്ടെടുക്കാൻ ഉപയോഗിച്ചിരുന്നത് അഴിഞ്ഞു പോകുന്നതാ. എന്നാലിവിടെ പറയാണ്, ഇതാ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാണ്ടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ബൈബിളിൽ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുവല്ലോ അറിയുന്നുവല്ലോ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ അറിയണം, പക്ഷേ നല്ലൊരു പങ്കിനും ഇതൊന്നും അറിയത്തില്ല. അപ്പൊ ഇത് ആദ്യം അറിയണം, നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നു. അപ്പോൾ എഴുതിയിരിക്കുകയാണ് റിഡീംഡ്, അതായത് വീണ്ടെടുത്തിരിക്കുന്നു, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. വ്യർത്ഥവും പ്രതുപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഇതിവിടെ കഴിഞ്ഞെന്ന് പറയുമ്പോൾ, എന്നാൽ എഫേസ്യ ലേഖനം 1:13-14 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാം ഈ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല.
അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടു തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു.
ശ്രദ്ധിച്ചേ, ഇത് മലയാളം വായിക്കുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് ഈ ട്രാൻസാക്ഷൻ നമുക്ക് മനസ്സിലാകത്തില്ല. നമുക്ക് അതിന്റെ ഇംഗ്ലീഷ് വേർഷനിൽ, ഇംഗ്ലീഷ് കാണാം, കിങ് ജെയിംസ് വേർഷനിലേക്ക് കാണാം. അവർ എഴുതിയിരിക്കുകയാണ്, ഇൻ ഹും ഇ ഓൾസോ ട്രസ്റ്റ് ആഫ്റ്റർ ദാറ്റ് ഇ ഹേർഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത് ദ ഗോസ്പൽ ഓഫ് യുവർ സാൽവേഷൻ ഇൻ ഹും ഓൾസോ ആഫ്റ്റർ ദാറ്റ് ഇ ബിലീവ്ഡ് ഇ വേർ സീൽഡ് വിത്ത് ദാറ്റ് ഹോളി സ്പിരിറ്റ് ഓഫ് പ്രോമിസ്. അപ്പോൾ നമ്മളെ സീൽ ചെയ്തു പരിശുദ്ധാത്മാവിന് ഓഫ് പ്രോമിസ് വിച്ച് ഈസ് ദ ഏണസ്റ്റ് ഓഫ് അവർ ഇൻഹെറിറ്റൻസ്. ഉറപ്പാണ് നമ്മുടെ അവകാശത്തിന്റെ ഉറപ്പ്. അണ്ടിൽ ദ റിഡംഷൻ ഓഫ് ദ പർച്ചേസ്ഡ് പൊസഷൻ. അപ്പൊ കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു റിഡീം ചെയ്തു, അത് വിശ്വസിച്ച നമ്മൾക്ക് പരിശുദ്ധാത്മാവിനാൽ സീലിംഗ് കിട്ടി. പക്ഷേ നമ്മളെ ഇതുവരെയും വീണ്ടെടുത്തിട്ടില്ല. എന്താ എഴുതിയിരിക്കണേ? അണ്ടിൽ ദ റിഡംപ്ഷൻ, നമ്മളെ വീണ്ടെടുക്കുന്നത് വരെ. ഏതിനെ? ഓഫ് ദ പർച്ചേസ്ഡ് പൊസഷൻ, വാങ്ങിച്ച, രക്തം കൊടുത്ത് വാങ്ങിച്ച ആ പൊസഷന്റെ വീണ്ടെടുപ്പ് വരെ നമ്മളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അത് നമ്മുടെ ഉറപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? റിഡംപ്ഷൻ ഈസ് നോട്ട് അറ്റ് ഓവർ. എന്താ കാര്യം? യേശു തന്റെ വില കൊടുത്ത് നമ്മളെ വാങ്ങിക്കഴിഞ്ഞു. നേരത്തെ കേട്ടില്ലേ, ചക്കയോ മാങ്ങയോ മൊബൈലോ ഒന്നുമല്ല വാങ്ങിയത്, തീരുമാന ശക്തി ദൈവം കൊടുത്തിട്ടുള്ള മനുഷ്യരെയാണ് വാങ്ങിയത്. അപ്പൊ മനുഷ്യർ ഇനി തീരുമാനിക്കണം, എന്നെ വിലയ്ക്ക് വാങ്ങിയ ഈ വ്യക്തിയോടുകൂടെ പോണോ വേണ്ടേ? മനസ്സിലായോ? വലിച്ച് കെട്ടിക്കൊണ്ടെന്ന് പോകുന്നതിൽ ഈ കാള മാർക്കറ്റ് ചന്ത, ഈ കാളച്ചന്ത ചെന്ന് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങിച്ചാലും അതിനും ജീവനുണ്ടേ? ചിലപ്പോ പുതിയ യജമാനം പിടിച്ച് വലിച്ചത് പോരൂല, അതിനെ കൊണ്ടുപോകുന്നത് പോലെ ആടിച്ചും വലിച്ചും ഒന്നും കൊണ്ടുപോകത്തില്ല കർത്താവ്. നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട്, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ പോരൂ. അങ്ങനെ പോരുമ്പോ ഇതുവരെയുള്ള ജീവിത രീതിയൊന്നും ആയിരിക്കത്തില്ല. തന്നെത്താൻ ത്യജിച്ച തന്റെ ക്രൂശം എടുത്ത് എന്റെ പിന്നാലെ വരണം. പറ്റുമോ? നിന്നെ മരണത്തിന്റെ മണ്ഡലത്തിൽ നിന്നും മകനെ മകളെ മരണമില്ലാത്ത ദൈവരാജ്യത്തിലേക്ക് യേശു കൊണ്ടുപോകും. അതിനുവേണ്ടിയാ ലോകത്തിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയത്, തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം മലയാളത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാകത്തില്ല. ഹോളി സ്പിരിറ്റ് ഓഫ് പ്രോമിസ് എന്താണെന്നാണ് എഴുതിയിരിക്കുന്നത്? വിച്ച് ഈസ് ദ ഏണസ്റ്റ് ഓഫ് ഓർ ഇൻഹെറിറ്റൻസ്. അതൊരു ഉറപ്പാണ്. അണ്ടിൽ ദ റിഡംപ്ഷൻ, റിഡംപ്ഷൻ വരെ. ഓഫ് ദ പർച്ചേസ്ഡ് പൊസഷൻ, വാങ്ങിച്ച സാധനത്തിന്റെ വീണ്ടെടുപ്പ് വരെ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കർത്താവ് എന്നെ ഒരു കച്ചവടക്കാരനാക്കിയാണ് നിർത്തിയിരിക്കുന്നത്. ഭൗതിക മണ്ഡലത്തിലും ആത്മമണ്ഡലത്തിലും ഞാൻ എൻ്റെ യേശുവിനോട് ചേർന്നുള്ള ഫാദേഴ്സ് ബിസിനസ്സിലെ ഒരു കണ്ണിയാണ്. അപ്പോൾ ഈ ഭൗതിക തലത്തിലെ കച്ചവടത്തിൻ്റെ കാര്യം, അപ്പോൾ ഞാൻ ഈ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഞാൻ പോകാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഫോട്ടോകോപ്പി മെഷീൻസ്, പ്ലോട്ടേഴ്സ്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും, അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കൺസ്യൂമബിൾസ്, റിപ്പയറിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ പലപ്പോഴും പുതിയ കാര്യങ്ങൾ മാത്രമല്ല, ഫ്രഷായിട്ടുള്ള മെഷീനുകൾ, അധികം ഉപയോഗിക്കാത്ത മെഷീനുകൾ അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള മാർക്കറ്റുകളിൽ ചെല്ലും. അങ്ങനെയുള്ള മാർക്കറ്റുകളിൽ ചെന്നിട്ട് ഓരോരോ മെഷീനുകളും ചെക്ക് ചെയ്യും. നമ്മുടെ നാട്ടിലെ പറയുകയാണെങ്കിൽ കാളച്ചന്തയിൽ പോയി കാളയെ ചെക്ക് ചെയ്യുന്നു, കുതിരച്ചന്തയിൽ പോയി, നമ്മുടെ നാട്ടിലെ കുതിരച്ചന്ത, തമിഴ്നാട്ടിലൊക്കെ കുതിരച്ചന്തയാണ്, അവിടെ പോയി ചെക്ക് ചെയ്യുന്നത് പോലെ ഓരോന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തെന്നറിയാമോ? ഒരു മാർക്കിംഗ് പെന്നുണ്ട്. ആ മാർക്കിംഗ് പെന്നുകൊണ്ട് അതിനൊക്കെ മാർക്ക് ചെയ്യും, എൻ്റെ മുദ്ര അതിലിടും, ഒരു പ്രത്യേക സ്ഥലത്ത് അതിൻ്റെ മുദ്രയിടും. എന്നിട്ട് പറയും ഇത് എനിക്കായി മാറ്റിക്കോളാൻ പറയും. ഉടനെ തന്നെ അതിനെ റാപ്പ് ചെയ്യും, പ്ലാസ്റ്റിക് കൊണ്ട് പൊതിയും, അതിൻ്റെ മുകളിലും വീണ്ടും സൈൻ ചെയ്യും. പിന്നെ പ്ലാസ്റ്റിക് പൊട്ടിക്കാൻ പാടില്ല, പൊട്ടിച്ചു കഴിഞ്ഞാൽ സൈൻ ഉടന്ന് പോവും. സൈൻ പോയാൽ അതിൻ്റെ അർത്ഥം പിന്നെ ഞാൻ എടുക്കില്ല. പ്ലാസ്റ്റിക് കൊണ്ട് റാപ്പ് ചെയ്ത് അതിൽ സൈൻ ചെയ്യും. അങ്ങനെ ചിലപ്പോൾ ഒരു പിക്കപ്പ് നിറയുന്ന ടൈപ്പായിരിക്കും ചിലപ്പോൾ മെഷീൻ എടുക്കുന്നത്. ചിലപ്പോൾ ഒരു 8 മെഷീൻ സെലക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്ത് ഇതിനെല്ലാം റാപ്പ് ചെയ്ത് അതിൻ്റെ മുകളിൽ എൻ്റെ മുദ്രയിടും, സിഗ്നേച്ചർ ഇടും. എന്നിട്ട് അതിൻ്റെ പേയ്മെൻ്റ് കൊടുക്കും. തുടർന്ന് ഞാൻ അവിടുന്ന് എൻ്റെ ഓഫീസിലേക്ക് പോകും. ഞാൻ അതിനെ വാങ്ങിച്ചോ? വാങ്ങിച്ചു. ഞാൻ അതിനെ പർച്ചേസ് ചെയ്തോ? പർച്ചേസ് ചെയ്തു. ഞാൻ അതിൽ മുദ്രയിട്ടോ? മുദ്രയിട്ടു. ഞാൻ അതിൽ എൻ്റെതായ റാപ്പിംഗ് ചെയ്തു, അതിൽ മുദ്രയും ഇട്ടു. പക്ഷെ ഞാൻ അതിനെ കൊണ്ടുപോയോ? കൊണ്ടുപോയില്ല. ഇതേ അവസ്ഥയാണ് കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. തുടർന്ന് ചിലപ്പോൾ അതിൻ്റെ അടുത്ത ദിവസമായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമായിരിക്കാം, ഒരു ഡ്രൈവറെ വിളിച്ച് പറയും, ഞങ്ങളുടെ സൗകര്യമനുസരിച്ച് ഞങ്ങളുടെ ഡ്രൈവറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയോ വാടകയ്ക്ക് എടുത്ത് ഇന്ന സ്ഥലത്ത് ദാ ഇന്ന സാധനം ഇത്ര നമ്പേഴ്സ് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്ഥലത്തായിരിക്കും, അതിൻ്റെ അഡ്രസ്സ് കൊടുക്കും. അഡ്രസ്സ് കൊടുത്തിട്ട് പറയും അതെല്ലാം പൈസ കൊടുത്തു പർച്ചേസ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ പോയി ആ മുദ്രയുള്ളത് നോക്കി, ധാരാളം ഉണ്ടാവും, എൻ്റെ മുദ്രയുള്ളത് നോക്കി സെലക്ട് ചെയ്യാം. എന്തെങ്കിലും മുദ്ര പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കരുത്. അപ്പൊ ഈ ഡ്രൈവർ പോയി ഏതൊക്കെ സ്ഥലത്താണോ പറഞ്ഞത്, ചിലപ്പോൾ ഒരു സ്ഥലത്ത് മൂന്നെണ്ണം ആയിരിക്കാം, വേറെ സ്ഥലത്ത് രണ്ടെണ്ണം ആയിരിക്കാം, വേറെ സ്ഥലത്ത് അഞ്ചെണ്ണം ആയിരിക്കാം, പോയി അത് നോക്കി മുദ്രയുള്ളത് നോക്കി മാത്രം പിക്കപ്പിൽ കയറ്റി അവരെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരും. മനസ്സിലായോ? പർച്ചേസ് നടക്കുന്നത് ഒരു സമയം, അതിനെ എടുത്തുകൊണ്ട് വരുന്നത് വേറെ സമയം. ഇതേപോലെ യേശു അത് അതോ അതൊന്നും അതിനൊന്നും തീരുമാന ശക്തിയില്ല കേട്ടോ, ഈ മിഷൻസിനൊന്നും തീരുമാന ശക്തിയില്ല. അതേപോലെ ഇവിടെ പറയുകയാണ് ഹോളി സ്പിരിറ്റ് ഓഫ് പ്രോമിസിനെ കുറിച്ച്, ഈ വേർ സീൽഡ് വിത്ത് ദാറ്റ് ഹോളി സ്പിരിറ്റ് ഓഫ് പ്രോമിസ്, പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുകയാണ് വാഗ്ദത്തത്തോട് ഉറപ്പായിട്ട്. Which is the earnest of our inheritance? Eppovare until the redemption. Veendedukkunnathu vare. Ainte artham ippo veendeduthu kaiyinnano alla. Veendedukkunnathu vare. Veendu endine veendedukkanam? Of the purchased possession. Purchase seeda vaangicha aa possessionde veendeduppu vare. Da njan vaangichu kaiyinu. Aa missionikal vaangichu kaiyinu. അതിനെ റാപ്പ് ചെയ്ത് ഞാൻ സീലിംഗ് ചെയ്ത് കഴിഞ്ഞു, എൻ്റെ മുദ്രയും ഇട്ട് കഴിഞ്ഞു. പക്ഷേ അതിനെ എൻ്റെ സ്ഥാപനത്തിലേക്ക്, കർത്താവ് തന്ന സ്ഥാപനത്തിലേക്ക് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഇതേപോലെ നമ്മളെല്ലാവരെയും യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളെല്ലാവരെയും പരിശുദ്ധാത്മാനം മുദ്രയിട്ട് കഴിഞ്ഞു. നമുക്ക് വേണ്ടിയുള്ള വില യേശു കർത്താവ് കാൽവരിൽ കൊടുത്തും കഴിഞ്ഞു. പക്ഷേ നമ്മളുടെ റിഡംഷൻ ഇതുവരെയും പൂർണ്ണമായിട്ടില്ല. മനസ്സിലായോ? നമുക്ക് നമ്മളെ വിലയ്ക്ക് വാങ്ങിയ യേശുവിനോടുകൂടെ പോകാൻ താല്പര്യമുണ്ടോ ഇല്ലേ എന്ന് അറിയണം. ആർക്ക്? യേശുവിന്. യേശുവിൻ്റെ പുറകെ പോകാൻ, യേശുവിനെ അനുഗമിക്കാൻ, സ്വർഗീയ ഭവനത്തിൽ ചെല്ലാൻ താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. അതോ പഴയ യജമാനൻ്റെ അടുക്കൽ തന്നെ നിൽക്കാനാണോ താല്പര്യം? നമ്മളെ സംബന്ധിച്ച് പഴയ യജമാനൻ പിശാചാണ്, പഴയ സ്ഥലം ലോകമാണ്. നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് സ്വർഗത്തിൽ നിന്ന് വന്ന കർത്താവ് യേശുവാണ്. നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് സ്വർഗരാജ്യത്തിലേക്കാണ്. ഇപ്പോൾ ഞാൻ ആ മുദ്രയിട്ട മിഷനുകൾക്ക് ജീവനുണ്ടെന്ന് ചിന്തിച്ചേ, ഞാനതിനെയൊക്കെ വിലയ്ക്ക് വാങ്ങിയിട്ട് ഞാൻ എൻ്റെ സ്ഥാപനത്തിലേക്ക് പോന്നു, ഞാൻ ഓർഡർ കൊടുത്തു ആ സ്ഥാപനം ആ സാധനങ്ങളെല്ലാം സ്ഥാപനത്തിലേക്ക് എൻ്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മിഷനുകൾക്കെല്ലാം ജീവനുണ്ടായിരുന്നു. ആ മിഷനുകളിൽ ചിലതെല്ലാം പറഞ്ഞു, ഞങ്ങൾ പോകത്തില്ല, ഞങ്ങൾക്ക് ഈ പഴയ സ്ഥലത്ത് തന്നെ മതി, ഞങ്ങൾ പോകത്തില്ല എന്ന് പറഞ്ഞ് അതുങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ, അതുങ്ങൾ റാപ്പ് ചെയ്ത പ്ലാസ്റ്റിക്കൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് അവരവിടെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇവിടെ നാളവിടെ ചെല്ലുമ്പോൾ ഇതാ എൻ്റെ മുദ്രയെ അവിടെ കാണുന്നില്ല. അങ്ങനെയുള്ള മിഷനുകളെ കൊണ്ടുവരാനും പറ്റത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വളരെ വ്യക്തതയോടുകൂടി നാം മനസ്സിലാക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ മുദ്രയിട്ടിരിക്കുക. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം എന്ത് ചെയ്യരുതെന്നറിയാമോ? ദുഃഖിപ്പിക്കരുത്. വചനം നമുക്ക് തരുന്നൊരു താക്കീത, എഫേസ്യ ലേഖനം 4:30
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്.
അപ്പൊ വീണ്ടെടുപ്പ് നാള്, റിഡംപ്ഷൻ നാള് വന്ന് കഴിഞ്ഞിട്ടില്ല, വരാൻ പോണേ ഉള്ളൂ. കാൽവരി ക്രൂശിൽ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങി കഴിഞ്ഞു, രക്തം കൊടുത്ത് വിലക്ക് വാങ്ങി കഴിഞ്ഞു. എന്നാൽ ആ വീണ്ടെടുപ്പ് നാള് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് വേണം നിങ്ങളെ കൊണ്ട് പോകാനായിട്ട്. ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ് വേണം നിങ്ങളെ ഒരുക്കി കൊണ്ടുപോകാനായിട്ട്. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോ ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പരിശുദ്ധാത്മാവ് കൊണ്ടുവരാൻ വരുമ്പോ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പല്ലുപിടിക്കും, ഞാൻ വരില്ല, ഞാൻ വരില്ല, എനിക്ക് വേറെ ലോകത്തിലെ പരിപാടികളുണ്ട്, എനിക്ക് ലോകത്തിലെ പരിപാടി, എനിക്ക് ജഡത്തിന്റെ ഇഷ്ടം ഇഷ്ടമാരെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കും? നമ്മളെ കൊണ്ടുപോകാൻ വന്ന ഒരാളുടെ അടുക്കലേക്ക് നമ്മൾ പോകുന്നില്ല, ആ വ്യക്തിയെ ദുഃഖിപ്പിക്കുകയാണ്, എനിക്കിവിടെ പല വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ദുഃഖത്തോടെ പോകേണ്ടി വരും. ദുഃഖത്തോടെ എന്തിനും പറയാ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ മക്കളാരെങ്കിലും, ഞാൻ പലപ്പോഴും പല പല മേഖലയിൽ ഇതുപോലത്തെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. മക്കളാരെങ്കിലും ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കുക, അപ്പോ അപ്പൻ അല്ലെങ്കിൽ അമ്മ ഗൾഫിൽ നിന്നോ ഇവിടെ നിന്നോ വന്ന് ഹോസ്റ്റലിലേക്ക് ചെന്നു, രണ്ടു മാസത്തെ ലീവുണ്ട് മോളോട് കൂടെ മോൻ്റെ കൂടെ ഒന്ന് ജീവിക്കാനായിട്ട്, അവരെ ഹോസ്റ്റലിൽ നിന്ന് വിളിക്കാൻ ചെന്ന്, നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചുകൊണ്ട് നിന്ന് വീട്ടിൽ താമസിപ്പിക്കാൻ ചെന്നു. ഹോസ്റ്റലിൽ നിന്ന് വിളിക്കാൻ ചെന്നപ്പോൾ മോള് പറയാണ്, ഞാൻ വരുന്നില്ല മമ്മിയുടെ കൂടെ, ഞാൻ വരുന്നില്ല എന്നേ, മമ്മിയുടെ കൂടെ ഞാൻ വരുന്നില്ല. മമ്മിക്ക് എന്നാ തോന്നും? പപ്പയ്ക്ക് എന്നാ തോന്നും? അത് ശരി കാര്യമായിട്ടാണോ പറഞ്ഞെങ്കിലോ? വളരെ വിഷമം തോന്നുന്നു അല്ലേ? അപ്പൊ നമ്മളെ വഴി നടത്തി സ്വർഗീയ വാഹനത്തിലെത്തിക്കാൻ കർത്താവ് പ്രത്യേകിച്ച് പിതാവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്ത പരിശുദ്ധാത്മാവ്, നമുക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്ത പരിശുദ്ധാത്മാവ്. കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിക്കും, മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് പിതാവ് തരും. അവൻ സത്യത്തിന്റെ ആത്മാവാണ്. ആ സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ സകലത്തിലും വഴി നടത്തും. അപ്പൊ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുന്നത് എങ്ങനെയാണ്? നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. ആര് വീണ്ടെടുക്ക? കർത്താവ് യേശു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, അവർ, അതായത് യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയവർ, അവർ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കലായി. പിന്നെ അവരുടെ ജീവിതത്തിൽ വേറൊരു ചോയ്സ് ഇല്ല, മരണമാണ് ചോയ്സ്, മരണമാണ് അവിടെ ചോയ്സ്. പകരം ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുസരിച്ചാൽ നമ്മൾ ജീവനിലേക്ക് മാറും. നമുക്ക് തീരുമാനിക്കാം, എന്നെ വിലയ്ക്ക് വാങ്ങിയ യേശു ക്രിസ്തു അയച്ച, പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് അയച്ച ആ പരിശുദ്ധാത്മാവിന്റെ കൂടെ പോണോ വേണ്ടയോ? മനസ്സിലായോ? യേശു ക്രിസ്തു ദൈവത്തിന്റെ പാർട്ടിൽ നിന്ന് ചെയ്യേണ്ടതെല്ലാം ദൈവം ചെയ്തു. യേശു ക്രിസ്തുവിനെ അയച്ച് നമുക്ക് രക്ഷ നൽകി. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ വഴി നടത്തി തിരികെ കൊണ്ടുപോകാനായിട്ട് പരിശുദ്ധാത്മാവിനെയും വിട്ടു. പക്ഷെ നമ്മുടെ തീരുമാനമാണ് പോണോ വേണ്ടത്. ദൈവത്തിന്റെ മുദ്രയ്ക്ക് ഒരു കുഴപ്പമില്ല, ദൈവത്തിന്റെ മുദ്രയെ ആർക്കും പൊട്ടിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ തീരുമാനം വേണ്ടെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കപ്പെടും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പറയുന്നത്? വീണ്ടെടുപ്പ് നാളിനായി പരിശുദ്ധാത്മാവിനാലാണ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. ഇനി റോമ 8:6 വായിക്കുമ്പോ നമുക്ക് അവിടെ കാണാൻ പറ്റും. 8:6 വായിച്ചേ.
ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ.
അപ്പൊ നമുക്ക് ഏത് വേണം പറ? ഏതോ വേണ്ട തീരുമാനം എടുക്കുക. നമ്മൾ തീരുമാനം എടുത്താലാണ് പറയണേ. പർച്ചേസ് ചെയ്തിട്ടുണ്ട് കർത്താവ്, നമ്മളെ പർച്ചേസ് ചെയ്തു, രക്തം കൊടുത്ത്. നമ്മൾ തീരുമാനം എടുക്കണം, നിനക്ക് കുഞ്ഞേ മരണം വേണോ ജീവൻ വേണോ. ആത്മാവ് പരിശുദ്ധാത്മാവിനെ മുതലിട്ട് പരിശുദ്ധാത്മാവിന്റെ ചിന്തയ്ക്കനുസരിച്ച് നീ നടക്കാൻ തീരുമാനിക്കുന്നുവെങ്കിൽ നിനക്ക് ജീവന, അല്ല നിനക്ക് ജഡത്തിന് ഇതിനനുസരിച്ച് ജീവിക്കാനാണെങ്കിൽ നിനക്ക് മരണമാണ്. ആര് പറയുന്നു? ബൈബിള് പറയുന്നു. ആര് തീരുമാനിക്കണം? നമ്മൾ തീരുമാനിക്കണം. മൊബൈലിന് തീരുമാനിക്കാൻ പറ്റില്ല ഇത്, കാളയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല ഇത്, ഇതാ ചക്കയ്ക്കും മാങ്ങയ്ക്കും തീരുമാനിക്കാൻ പറ്റില്ല ഇത്. അവർക്കൊന്നും ജീവനില്ല. അതായത് കാളയ്ക്ക് ജീവൻ ഉണ്ടെങ്കിൽ പോലും അതിന് തീരുമാനമെടുക്കാൻ ശക്തിയില്ല. ആ ഒരു പവർ ദൈവം കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഏത് തീരുമാനിക്കാൻ നമുക്ക് ദൈവം അനുവാദം തന്നിട്ടുണ്ട്. ദൈവം ഇവിടെ തന്നിരിക്കുക, ഏത് വേണം? നിനക്ക് പഴയ ജീവിതം അനുസരിച്ച് ജഡത്തെ അനുസരിച്ച് ജീവിക്കണോ? ഇതാ മരിച്ചോ. അല്ല, ഈ ഞാൻ നിനക്ക് അയച്ച ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിക്കണോ? അനുസരിച്ചാൽ നിനക്ക് എന്നെ പറ്റും? നീ ജീവിക്കും. ഇത് തന്നെയാണ് അതിന്റെ 13-ാം വാക്യത്തിലും പറയുന്നത്. 8:13 വായിച്ചേ.
നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം.
നിങ്ങൾ അത് പറഞ്ഞോട്ടോ. നിങ്ങൾ ആരായി? നിങ്ങൾ വിശുദ്ധന്മാരോടെ ഈ പറയുന്നേ, റോമയിലെ വിശുദ്ധജനത്തോടെ ഈ പറയുന്നേ, വീണ്ടെടുക്കപ്പെട്ടവരോടെ ഈ പറയുന്നേ. നിങ്ങൾ ആര്? പരിശുദ്ധാത്മാവിനാൽ സീല് ചെയ്യപ്പെട്ട നിങ്ങൾ ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ എന്തു പറ്റും? മരിക്കും നിശ്ചയം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ സീലുണ്ട്, പക്ഷെ നമ്മുടെ തീരുമാനമാണ് പോണോ പോകേണ്ടത്. പഴയ യജമാന്റെ അടുക്കൽ പഴയ ജീവിത രീതിയിൽ തന്നെ തുടരാം, പിൻപിലുള്ളതിലേക്ക് തിരിയാം, നഷ്ടപ്പെട്ടു പോകും. ആര് പറയുന്നു? ബൈബിള് പറയുന്നു. ലോകത്തൊന്നും പറയത്തില്ല. ഈസി വഴി അന്വേഷിച്ച് പോയിരിക്കുകയാണ് നല്ലൊരു പങ്ക്. വളരെ ചുരുക്കം ചില ദേവാസന്മാർ മാത്രമേ ബൈബിളിനെ സത്യം ആസ്വദിച്ച് പറയുള്ളൂ. മറ്റുള്ളവർ ജനത്തെ പ്രസാദപ്പെടുത്താൻ വേണ്ടി ഈസി വട്ടിൽ, ഈസി വഴിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നു. അതെല്ലാം അവസാനം ഒരു ചതിയിൽ ചെന്ന് അവസാനിക്കും. ബൈബിൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നു, വീണ്ടെടുക്കപ്പെട്ട നീയെ, വീണ്ടെടുക്കപ്പെട്ട നീയെ, ക്രിസ്തയേശുവിലുള്ള നിനക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. സത്യമാണ്. പക്ഷെ വീണ്ടും നീ ജഡത്തെ അനുസരിച്ച് ജീവിക്കാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ നീ മരിക്കും നിശ്ചയം. താഴേക്ക്.
ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും.
പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടിട്ടുണ്ട്. ഈ ആത്മാവിനാൽ നാം ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നാം ജീവിക്കും. ഈ ബൈബിള് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കണം. ഇതങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. നമ്മൾ യേശു രക്ഷകനായി സ്വീകരിക്കുമ്പോ യേശുവേ എന്റെ കർത്താവായി ഞാൻ അങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശുവിനെ നാം നമ്മുടെ തലയെ അംഗീകരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം മുദ്രയിട്ട് ഇടപെട്ട് കഴിഞ്ഞു. ക്രിസ്തു നമ്മുടെ മേൽ ഊതുകയായി. ഇതാണ് ശിഷ്യന്മാരുടെ മേൽ യേശു ഊതി. എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക. ആ വീണ്ടും ജനന അവസ്ഥയാണ് കാൽവരി ക്രൂശിലെ യാഗത്തിന് ശേഷം. അവരുടെ വീണ്ടും ജനന അവസ്ഥയെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യത്തില് 20 മുതൽ വായിച്ചു. അപ്പൊ അവൻ കുറച്ചുകൂടി ക്ലിയർ ആകുമല്ലോ. വായിച്ചേ.
ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു.
അതായത് ക്രൂശിക്കപ്പെട്ട് യഹൂദന്മാർ കൊന്നുകളഞ്ഞ, ഗവൺമെന്റ് കൊന്നുകളഞ്ഞ യേശു ദേ തിരിച്ചു വന്നിരിക്കുന്നു. വലിയ സന്തോഷമായി. അത് കഴിഞ്ഞപ്പോ അടുത്ത വാക്യം,
യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു.
താഴേക്ക്.
ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളി.
കണ്ടോ, ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളു. ഊതിയിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ള. ഇത്രയും നാളത് പറഞ്ഞില്ല. ഇപ്പൊ സംഭവം മാറി. നിങ്ങളെ ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. കാൽവരി ക്രൂശിന്റെ രക്തത്താൽ നിങ്ങളെ ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇതാ നിങ്ങളുടെ അവരുടെ മേൽ ഊതിയ. എന്നിട്ട് പറയാണ്, അപ്പൊ ഊതിയപ്പോ എന്താ അവിടെ ചെന്നു? പരിശുദ്ധാത്മാവ് അവിടെ ചെന്നു കഴിഞ്ഞു. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവേൻ. സീൽ ചെയ്ത് കഴിഞ്ഞവരെ. കാരണം ഇവർ ഓൾറെഡി യേശുവിനെ അംഗീകരിച്ചവരാ. പരിശുദ്ധാത്മാവിന്റെ സീൽ അവരുടെ മേലില്ലായിരുന്നു. വീണ്ടും ജന്മ അനുഭവം ഇപ്പൊ എത്തിക്കഴിഞ്ഞു അവരുടെ ജീവിതത്തിലേക്ക്. ഇതേപോലെ നമ്മൾ യേശുവിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ, ജീവിതത്തിലേക്ക് അംഗീകരിക്കുമ്പോൾ സത്യത്തിലായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ ചുമ്മാ സങ്കല്പമായിട്ട് വെക്കും. അംഗീകരിക്കുമ്പോൾ ഇതാ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കർത്താവായി കടന്നു വരും. കർത്താവായി. സൂത്രപ്പണിക്കാരെയൊക്കെ ഇവിടെ പിടിക്കപ്പെടും. നല്ല വിശ്വാസികൾ, യഥാർത്ഥത്തിൽ വിശ്വസിച്ചവര്, അവർ രക്ഷപ്പെടും. ചുമ്മാ ചില മീറ്റിങ്ങുകളിൽ യേശു രക്ഷകനായി സ്വീകരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഉയർത്തുന്നവരുണ്ട്. ഉടനെ കാടും ഫില്ല് ചെയ്തു, ഉടനെ സ്നാനപ്പെട്ടു, എന്താ സംഭവം എന്ന് അവർക്കൊരു പിടുത്തവും കിട്ടിയില്ല. അങ്ങനെ ചെയ്യുന്ന ധാരാളം കേസുകെട്ടുകളുണ്ട്. എന്നാൽ അവരെല്ലാം വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ താഴെപ്പോവും. നമ്മൾ രക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, യേശുവിനെ നമ്മൾ കർത്താവായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും കർത്താവായി വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നതിലൂടെയാണ് രക്ഷിക്കപ്പെടുന്നത്. നമ്മൾ പറയുന്നത് പലരുടെയും ചിന്ത അത് ഒരു ദിവസത്തെ പ്രോസസ്സാണ്. ഒരു ദിവസത്തെ പ്രോസസ്സിൽ ആരംഭിച്ച് ഒരു ലൈഫ് ടൈം കൊണ്ട് അവസാനിക്കുന്ന പ്രോസസ്സാണ്. ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. ഒരു ദിവസത്തെ പ്രോസസ്സിൽ ആരംഭിച്ച് ഒരു ലൈഫ് ടൈം കൊണ്ട് അവസാനിക്കുന്നതാണ് ആ പ്രോസസ്. റോമലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ.
യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു.
വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. രക്ഷയ്ക്കായി, ഹല്ലേലൂയ. വിത്ത് ദ മൗത്ത് കൺഫഷൻ ഈസ് മെയ്ഡ് അൺടു സാൽവേഷൻ. വായികൊണ്ട് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? രക്ഷ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു. രക്ഷ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു. അതിന്റെ അർത്ഥം യേശുവിനെ എന്റെ തലയാണ് യേശു, എന്റെ കർത്താവാണ് യേശു എന്ന് പറയുമ്പോൾ രക്ഷ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു, തുടർന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നു. ജീവിതത്തിലെ അന്ന് ഒരു ദിവസം ഒരു കുഴപ്പമില്ലാതിരുന്നപ്പോ യേശുവേ അങ്ങാണ് എന്റെ കർത്താവ് എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു പ്രശ്നമില്ല, ചുറ്റും വേറെ കുറെ ഭക്തന്മാരൊക്കെ ഉണ്ട്, എല്ലാവരും വിളിച്ച് പറഞ്ഞു. അടുത്ത ദിവസം ഒരു പ്രശ്നത്തിലേക്ക് വന്നപ്പോ, ഒരു സംഭവത്തിലേക്ക് വന്നപ്പോ പെട്ടെന്ന് യേശു അല്ല കർത്താവ്, ജീവിതത്തിലൂടെ താൻ ഏറ്റുപറഞ്ഞത് എന്റെ കർത്താവ് ഞാൻ തന്നെയാണ്. അന്ന് ഉച്ചയ്ക്ക് വേറൊരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ആ ദിവസവും അപ്പോഴും ആ സംഭവത്തിലൂടെയും നമ്മുടെ ജീവിതം കൊണ്ട് പറഞ്ഞത് യേശു അല്ല എന്റെ കർത്താവ്, ഞാൻ തന്നെ എന്റെ കർത്താവ് തല എന്ന. അടുത്ത ദിവസവും ഇതേപോലെ സംഭവങ്ങൾ നടന്നു, പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതൊന്നും യേശുവിനോട് ചോദിച്ചില്ല, എല്ലാം നമ്മൾ തന്നെ അങ്ങ് തീരുമാനമെടുത്തു. എന്നിട്ട് നമ്മളായിട്ട് തലയായിട്ട് ചെയ്തു. അടുത്ത ഞായറാഴ്ച ചർച്ചിൽ ചെന്നിട്ട് പറഞ്ഞു, യേശുവാണ് എന്റെ കർത്താവ്. കർത്താവേ ദൂതന്മാരിൽ നിനക്ക് തുല്യനായാർ. പാട്ടൊക്കെ പാടി. കുഞ്ഞെ, നീ യേശുവിനെ കർത്താവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതന്ന് ആ ചർച്ചിന്റെ നടുവിൽ എല്ലാവരുടെയും കുറിച്ച് പാസ്റ്റർ പ്രീച്ചർ പറഞ്ഞു, യേശുവിനെ കർത്താവ് അവിടെ ഏറ്റു പറയാൻ പറഞ്ഞു, നിന്റെ പ്രശ്നം മാറും എന്ന് പറഞ്ഞു. ആണോ, യേശുവേ അങ്ങാണ് എന്റെ കർത്താവ്. ഒരു വിഷയമില്ലാത്തപ്പോ അങ്ങാണ് എന്റെ കർത്താവ്. കഥ തെളിയിക്കേണ്ടത് എവിടെയാ? ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ സംഭവങ്ങളിലും അല്ലേ തെളിയിക്കേണ്ടത് യേശുവാണ് എന്റെ കർത്താവെന്ന്? അതല്ലേ വാഗൊണ്ട് ഏറ്റുപറയുന്നേ? അതാണ് വാഗൊണ്ട് ഏറ്റുപറച്ച്, ജീവിതം കൊണ്ട് ഏറ്റുപറയുകയാണ്. ജീവിതം കൊണ്ട് ഏറ്റുപറയുകയാണ്. Our life speaks louder than our voice. നമ്മുടെ ജീവിതമാണ് നമ്മുടെ ശബ്ദത്തെക്കാൾ ഉയരത്തിൽ സംസാരിക്കുന്നത്. സഹോദര സഹോദരി, അനേക വർഷങ്ങളായി വിശ്വാസം വളർന്നു നിൽക്കുന്ന അങ്ങയുടെ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ സംസാരിക്കുന്നില്ലേ? യേശു ആണോ അങ്ങയുടെ കർത്താവ്? യേശു ആണോ അങ്ങയുടെ തല? അങ്ങയുടെ തലയുടെ കീഴിലുള്ള എല്ലാ അവയവങ്ങളും തലയനുസരിക്കുന്നില്ലേ? യേശു ആണോ അങ്ങയുടെ കർത്താവ്? യേശുവിനെ അനുസരിച്ചാണോ ജീവിതം? അതോ യേശു ഒരു റേഷൻ കട പോലെ തന്റെ ആവശ്യങ്ങൾ നടത്തി തരാൻ ആരാധിച്ചാൽ കിട്ടുമെന്ന് പറയുന്ന ഒരു തല മാത്രമാണോ? അങ്ങനെയെങ്കിൽ കുഞ്ഞെ, നീ ഒരു പരാജയമാണ്. ഇവിടെ പറയുന്നത് യേശുവിനെ കർത്താവായി ഏറ്റുപറയുക എന്തിനു വേണ്ടിയാണ്? അൺടു സാൽവേഷൻ, രക്ഷിക്കപ്പെടാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി. ഈ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ലോർഡ് ഐ ലവ് യു. ലൂക്കോസ് സുവിശേഷം 12:8-9 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഒരു മനോഹരമായൊരു രംഗമുണ്ട്. കർത്താവ് പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങളെ അത് ചിന്തിപ്പിക്കും. വായിച്ചേ.
മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും.
ഹല്ലേലൂയാ.
മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും.
ഇതാ ഇവിടെ പറയുന്നൊരു കാര്യം, ദൈവദൂതന്മാരുടെയും പിതാവിന്റെയും മുമ്പിലും മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും, മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയണം. എന്ത് ഏറ്റുപറയാനാ? മനുഷ്യരുടെ മുമ്പാകെ എന്റെ കർത്താവ് യേശുവാണെന്ന് നാം ഏറ്റുപറയണം. മനുഷ്യരുടെ മുമ്പാകെ എന്റെ കർത്താവ് യേശുവാണെന്ന് ഏറ്റുപറയണം. എങ്ങനെ? ഒരിടത്ത് നിന്നിട്ട് എന്തുവാടോ, എന്റെ കർത്താവ് യേശു ആട്ടോ. ഇതല്ല, പകരം ഓരോ ജീവിത സാഹചര്യങ്ങളിലും മനുഷ്യരുടെ മുമ്പിൽ തെളിയിക്കണം എന്റെ കർത്താവ് യേശുവാണ്, എന്റെ കർത്താവ് യേശുവാണ്. അതിന്റെ അർത്ഥം നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും തലയായി യേശു പറഞ്ഞനുസരിച്ച് അവരുടെ മുമ്പിൽ ജീവിക്കണം. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കരുത്. ഇത് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കുന്ന കാര്യമല്ല, ഒരായുസ് കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നവരാകുന്നത്, നമ്മുടെ റിഡംഷൻ പൂർണ്ണമാകുന്നത്. നമ്മുടെ റിഡംഷൻ പൂർണ്ണമാകുന്നത് മനുഷ്യരുടെ മുമ്പാകെ നിങ്ങളെ ഏറ്റുപറഞ്ഞാൽ. ആരെ? എങ്ങനെ? നമ്മുടെ ജീവിതത്തിലൂടെ. അപ്പോൾ നമ്മൾ ആരെ ജയിക്കും? പിശാചിനെ ജയിക്കും. ഇതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നത്, അവർ പിശാചിനെ ജയിച്ചു. എങ്ങനെ? രണ്ട് കാര്യങ്ങൾ. കുഞ്ഞാണ്ട് രക്തത്താൽ. യേശു കാൽവരിയിൽ നമ്മളെ വിലയ്ക്ക് പർച്ചേസ് ചെയ്തില്ലേ? ആ രക്തത്താൽ യേശുവിന്റെ രക്ഷകനായി ഏറ്റു പറഞ്ഞപ്പോ അതിന് നമ്മൾ അംഗീകരിച്ചു. തുടർന്ന് നമ്മുടെ ജീവിതത്തിലൂടെ അവിടെ പറയുന്നു, തങ്ങളുടെ സാക്ഷ്യവചനത്താൽ. വചനം അവരുടെ ജീവിതത്തിലുള്ള സാക്ഷ്യമായി. അല്ലാതെ സാക്ഷ്യം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഉടനെ ഒന്ന് എഴുന്നേറ്റു, ഒരു ബൈബിള് പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ ഇങ്ങനെ ശൈലുണ്ട്, ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് കഴിഞ്ഞ ആഴ്ച എൻ്റെ ദൈവം എനിക്ക് നല്ലവനും വിശ്വസ്തനുമായിരുന്നു എന്ന സാക്ഷ്യത്തിൻ്റെ കാര്യമല്ല പറഞ്ഞേ. മോനെ മോളെ, കഴിഞ്ഞ ആഴ്ച മാത്രമല്ല, ദൈവം എപ്പോഴും നല്ലവനും വിശ്വസ്തനും മാത്രമാണ്. പക്ഷെ നമുക്ക് തോന്നിയത് അല്ല കുഞ്ഞേ, നിനക്ക് തോന്നിയത് ദൈവം കഴിഞ്ഞ ആഴ്ച നല്ലവനും വിശ്വസ്തനുമായിരുന്നു. അതിനർത്ഥം കഴിഞ്ഞ ആഴ്ച കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അങ്ങനെയൊന്നും അല്ല ദൈവത്തെ നമ്മൾ മെഷർ ചെയ്യേണ്ടത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ജീവിതത്തിൽ യേശു പറയേണ്ടി വന്നതിനാലോ, ആ കാൽവരി കുരിശിൽ നടന്നുകൊണ്ട് പോയപ്പോ കഴിഞ്ഞ ആഴ്ച എന്റെ ദൈവം എന്നോട് അവിശ്വസ്തനായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എത്ര അടിയാ കിട്ടിയെന്നറിയാമോ, എന്തൊക്കെയാണ് ഇവരെന്നെ തുപ്പി, അവരെന്നെ അങ്ങനെ ചെയ്തു. എപ്പോഴും ദൈവത്തിന് നമുക്ക് നല്ലത് തരാനേ ഉള്ളൂ. യേശുവിന് അന്ന് അതൊക്കെ കൊടുത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ രക്തം കൊണ്ട് മാത്രമല്ല നമ്മളെ വീണ്ടെടുക്കുന്നത്, അത് നമ്മൾ ആരംഭിച്ചു. തുടർന്ന് ഇതാ നമ്മുടെ സാക്ഷ്യവചനോട് കയറി വരുമ്പോഴാണ് നമ്മുടെ വീണ്ടെടുപ്പ് പൂർണ്ണമാകുന്നത്. അതായത് നമ്മൾ തീരുമാനിക്കുകയാണ്, എനിക്ക് എൻ്റെ യേശുവിൻ്റെ കൂടെ പോകണം, എൻ്റെ തലയാണ് യേശു, എനിക്ക് എൻ്റെ യേശുവിൻ്റെ കൂടെ പോകണം. ഈ ഒരു തീരുമാനം നമ്മളെടുക്കുമോ? അങ്ങനെയാണ് ഇതാ ആ പർച്ചേസ്ഡ് പ്രോപ്പർട്ടിയുടെ റിഡംഷൻ പൂർണ്ണമാകുന്നത്, വിലയ്ക്ക് വാങ്ങിയതിൻ്റെ വീണ്ടെടുപ്പ് പൂർണ്ണമാകുന്നത്.
അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു.
കുഞ്ഞാടിന്റെ രക്തം, സഹോദരനെ ശ്രദ്ധിച്ചേ, ജയം പ്രാപിക്കുക. അതെങ്ങനെയാണ്? കുഞ്ഞാടിന്റെ രക്തം, അതിലൂടെയാണ് നമ്മളെ പർച്ചേസ് ചെയ്തത്. തങ്ങളുടെ സാക്ഷ്യവചനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യജമാനോട് കൂടെ പോകാൻ എനിക്ക് മനസ്സുണ്ടോ വേണ്ടേന്ന് തീരുമാനിക്കണ്ടേ? അതാണ് സാക്ഷ്യവചനം. ഓരോ നിമിഷവും വചനം നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷ്യമായി മാറുകയാണ്. ഇതാണ് സ്വർഗം നോക്കണത്. നമ്മുടെ വാക്കുകളേക്കാൾ ഉപരി നമ്മുടെ ജീവിതമാണ് നോക്കണേ. ജീവിതത്തിലൂടെ യേശു ഈ സഹോദരിയുടെ, ഈ സഹോദരന്റെ കർത്താവാണോ അല്ലയോ? കരുത്തോരടുക്കുമ്പോൾ ഓടി സ്വന്തം തല സ്വയത്തെ തലയാക്കുകയല്ല, സ്വന്തം ജീവിതത്തിലേക്ക് ഓടുകയല്ല. ഏത് സമയവും ഇനി ഞാനല്ല എൻ്റെ തലയായ ക്രിസ്തുവിനിൽ ജീവിക്കുക, ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരണം. അവിടെയാണ് റിഡംഷൻ പൂർത്തിയാകുന്നത്. നമ്മളെ ആർക്ക് വേണ്ടിയ വിലയ്ക്ക് വാങ്ങി? ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പൊ ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തിക്കണ്ടേ? എബ്രായ ലേഖനം 7:25 വായിച്ച്,
അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി.
അപ്പൊ താൻ മുഖാന്തരം, യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ എങ്ങോട്ടേക്ക് അടിക്കണം? നമ്മള് ദൈവത്തോട് അടുക്കണം അല്ലേ? അതിനുവേണ്ടിയാണ് ഈ കാൽവരി യാഗമൊക്കെ ആയത്. ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. എന്തുവഴി? യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ. അതിനുവേണ്ടിയാണ് യേശുവിനെ അയച്ചത്. ദൈവം നമ്മളെ വഴി നടത്തുകയാണ്. വിലയ്ക്ക് വാങ്ങിയ പ്രോപ്പർട്ടിയെ തിരിച്ച് കൊട്ടാരത്തിലേക്ക്, തന്റെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ അയച്ചത്. ഒരാളെ വിലയ്ക്ക് വാങ്ങാൻ അയച്ചു, മറ്റേയാളെ കൊണ്ടുവരാൻ അയച്ചു. മനസ്സിലായോ? രണ്ടുപേരെ അയച്ചു. ധൂർത്തപുത്രന് സംഭവിച്ച എന്താ? ധൂർത്തപുത്രന് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യം, എന്റെ മകൻ മരിച്ചവനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. എന്റെ മകനെ കാണാതെ പോയിരുന്നു, അവനിപ്പോ കണ്ടെത്തിയിരിക്കുന്നു. മരിച്ചവനെ ജീവൻ കൊടുക്കാൻ കർത്താവ് യേശുവിനെ അയച്ചു, കാണാതെ പോയതിനെ വീട്ടിലെത്തിക്കാൻ പരിശുദ്ധാത്മാവിനെ അയച്ചു. ആര്? സ്വർഗീയ പിതാവ്. മനസ്സിലാവുന്നോ? ഹല്ലേലൂയ. എന്തിനാണ് പിതാവിന് വിലയ്ക്ക് വാങ്ങണേ മനുഷ്യരെ? ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം. ധൂർത്തപുത്രന്റെ കഥയുടെ ഒരു ഭാഗമാണ്, അത് മുഴുവനും നമ്മൾ വായിക്കുന്നില്ല. ആ പിതാ, ആ മകൻ മടങ്ങി വരുമ്പോ ആ പിതാവ് പറയുന്ന ആ കാര്യം നമുക്ക് അതൊന്ന് മാത്രം വായിക്കാം. അതിന്റെ 24-ാം വാക്യം വായിച്ചു. 15:24,
ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു.
ഇത് ദാസന്മാരോട് പറയുന്ന കാര്യമാണ് കേട്ടോ. ഈ എന്റെ മകൻ
മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു.
ശ്രദ്ധിച്ച്, രണ്ട് കാര്യമായി മകന് സംഭവിച്ചു. ഒന്ന്, മരിച്ചു. പിതാവ് പറയാണ് മരിച്ചു. മാനവരാശിയുടെ കാര്യമാണ് പറയുന്നത്, മരിച്ചു. രണ്ട്, കാണാതെ പോയി. അപ്പോ മരിച്ചതിന് ജീവൻ കൊടുക്കുവാൻ പിതാവ് വായിച്ചത് കർത്താവ് യേശുവിനെയാണ്. തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി. വിലയ്ക്ക് വാങ്ങിയോളൂ, തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നില്ല, ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാതെ കാര്യസ്ഥം വരത്തില്ല. കാര്യസ്ഥൻ എന്ത് ചെയ്യുക? നിങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും, അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. കാണാതെ പോയ നിങ്ങളെ, സ്വർഗരാജ്യത്തിൽ നിന്ന് കാണാതെ പോയ നിങ്ങളെ തിരിച്ചവിടെ കൊണ്ടുവരാൻ ഇതാ പരിശുദ്ധാത്മാ വരികയാണ്. അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അപ്പൊ കാണാതെ പോയതിനെ കണ്ടുകിട്ടണം, അതിനുവേണ്ടിയാ പരിശുദ്ധാത്മാവ്. മരിച്ചതിന് ജീവൻ കൊടുക്കണം, അതിനുവേണ്ടിയാ ക്രിസ്തുവിന്. ക്രിസ്തുവും പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ രണ്ട് കരങ്ങൾക്ക് തുല്യമാണ്. ദൈവം തന്റെ വചനം അയച്ച് നമുക്ക് സൗഖ്യം തരുന്നു, ക്രിസ്തുവിനെ അയച്ച് നമുക്ക് വിടുതൽ തരുന്നു, തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ വഴി നടത്തുന്നു. രണ്ടും വരുന്നത് ഒരൊറ്റ ദൈവത്തിൽ നിന്നാണ്, ദൈവം ഒന്നേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മളെ വിലയ്ക്ക് വാങ്ങി ആർക്ക് വേണ്ടി? കർത്താവിന് വേണ്ടി. ഇതാ ഇനിയും ഇതിന്റെ വീണ്ടും അതിന്റെ തന്നെ കൺഫർമേഷൻ ഉണ്ട്. അതിന്റെ അവസാനം 32-ാം വാക്യത്തില്, ഇതാ അതിന്റെ 32-ാം വാക്യം, മൂത്ത സഹോദരനോടും ഇതേ പിതാവ് വീണ്ടും പറയുകയാണ്, ഇതേ രണ്ട് കാര്യങ്ങൾ വായിച്ചു.
നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു.
നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, ഒന്ന്. രണ്ട്, ദാ അവനെ കാണാതെ പോയിരുന്നു. അപ്പൊ ഈ രണ്ട് സംഭവങ്ങളും മാനവരാശിക്ക് നടക്കണം. ജീവൻ കിട്ടണം യേശു രക്ഷകനായി സ്വീകരിക്കുമ്പോ. ഇതാ കർത്താവ് നമുക്ക് കാൽവരി നേടിയ ജീവൻ നമ്മളിലേക്ക് വരികയായി, പരിശുദ്ധാത്മാവ് നമ്മൾ മുദ്രയിടുകയായി. തുടർന്ന് ആ കടന്നു വന്ന പരിശുദ്ധാത്മാവിനനുസരിച്ച് നടക്കുമ്പോ നമ്മൾ ഇതാ ആ പർച്ചേസ്ഡ് പൊസഷന്റെ റിഡംപ്ഷൻ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓരോ നിമിഷവും നമ്മൾ പിതാവിനോട് അടുക്കുകയാണ്. ആ പിതാവിന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദാ സ്വർഗത്തിൽ സംസാരിക്കുന്ന ഒരു സംസാരമാണ്, ജീവികളുടെയും മൂപ്പന്മാരുടെ ഇടയിൽ സംസാരിക്കുന്ന സംസാരമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വായിച്ചാട്ടെ 5:9.
പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു.
യേശുവിനെ കുറിച്ച് പറയാ കേട്ടോ, സ്വർഗത്തിൽ പറയുന്ന കാര്യമാ. ആ നീ
അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങി? രക്തം കൊണ്ട്. ഹല്ലേലൂയ. ആർക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങി? ആർക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങി? ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. ആര് വിലയ്ക്ക് വാങ്ങി? യേശു വിലയ്ക്ക് വാങ്ങി. അലലുയ്യ പിടുത്തം കിട്ടിയോ? ഇവിടെ പറയണ അണ്ടിൽ ദ റിഡംഷൻ ഓഫ് ദ പർച്ചേസ്ഡ് പൊസഷൻ, വിലയ്ക്ക് വാങ്ങിയ ഈ പൊസഷന്റെ റിഡംഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുവരെ ഇതാ നിങ്ങളുടെ ഉറപ്പിനായി വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാല മുദ്രയിട്ടിരിക്കുക. വേണോ വേണ്ടേയും ദൈവത്തിന്റെ മുദ്രയെ പൊട്ടിക്കാൻ ആർക്കും പറ്റില്ല. പക്ഷേ അവിടെ എത്തണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. നമ്മൾ ജഡത്തെ അനുസരിച്ച് ആ ബൈബിൾ പറയുന്നു മുദ്രയിട്ട നീ മരിക്കും നിശ്ചയം. കാരണം ആ മുദ്ര നീ തന്നെ പൊട്ടിച്ചു കളഞ്ഞു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക, കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവിനോട് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. ഞാൻ ഓപ്പോസിറ്റ്, എന്റെ എതിർക്കുന്ന മുതലാളിയുടെ അടുക്കൽ, ലോകത്തിന്റെ മുതലാളിയുടെ അടുക്കൽ, പിശാചിന്റെ അടുക്കൽ എനിക്ക് താല്പര്യം. ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. ജഡത്തിന്റെ ചിന്തയോ മരണമാണ്. പ്രിയ സഹോദരങ്ങളെ, കാര്യം മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ പറഞ്ഞ് വിശാല വഴി ഉണ്ടാക്കാതെ കർത്താവ് യേശു പറഞ്ഞതുപോലെ ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുക. നമ്മുടെ ലോകചിന്തകളെ, ജഡചിന്തകളെ, നമ്മുടെ സ്വന്തം ഭരണത്തെ, ഇതിനെല്ലാം തോൽപ്പിക്കുന്ന അതിൻ്റെ പേരാണ് പോരാട്ടം. അതിനെല്ലാം തോൽപ്പിക്കാൻ നമ്മളോടുകൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. ആത്മാവിനാൽ ജഡത്തിൻ്റെ ചിന്തകളെ നീ നിഗ്രഹിക്കുന്നുവെങ്കിൽ അത് പോരാട്ടമാണ്, നിഗ്രഹിക്കുന്നുവെങ്കിൽ നീ ജീവിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് യേശു പറഞ്ഞ വഴിയെ തിരഞ്ഞെടുക്കാം. യേശു പറഞ്ഞ വഴിയെ നമുക്ക് പോകാം. യേശു പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വേണ്ടി അയച്ച പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നമുക്ക് ജീവിക്കാം. അപ്പോൾ നമ്മുടെ പേരെന്തായെന്നറിയാമോ മക്കളെ? റോമയിട്ടിൻ്റെ 14 പറയുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ്. അപ്പം എന്തിനാ ആത്മാവിനെ അയച്ചേ? എന്തിനാ ആത്മാവിനെ മുദ്രയിട്ടെ? നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കാം. ആത്മാവിനനുസരിച്ച് നടക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. എന്തിനാ യേശുവിനെ തന്നേ? രോഗം മാറാനും ക്ഷീണം മാറാനും നല്ല ബിസിനസ് ഉണ്ടാകാനും ഒക്കെയാണോ? അതൊക്കെ സൈഡായിട്ട് ഉണ്ടാവുകയായിരിക്കാം. പക്ഷേ യേശുവിനെ തന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്നു, യോഹന്നാൻ 1:12, അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. ഹല്ലേലൂയ. കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദൈവം ഈ ചിന്തകൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വളർത്തുവാനും വർദ്ധിപ്പിക്കുവാനും ഇടയാകട്ടെ. ഹല്ലേലൂയ. Lord, we thank you and we give you glory. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ ആത്മാവിനെ അനുഗമിച്ച് സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് യാത്രയാകാം. വിശാല വഴികളല്ല, കർത്താവ് കാണിച്ച വഴികളെ തിരഞ്ഞെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. അങ്ങ് ഞങ്ങളെ അറിയിച്ച അങ്ങയുടെ വചന ചിന്തകൾക്കായി നന്ദി. ഞങ്ങളുടെ ഉറപ്പിനായി അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളെ മുദ്രയിട്ട് ആത്മാവിനെ വഴി നടത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞു തന്നതിനായി നന്ദി. ആത്മമണ്ഡലത്തിലെ സ്പിരിച്വൽ ട്രാൻസാക്ഷനുകളെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി നന്ദി. അനുസരണവും അനുസരണക്കേടും ആത്മമണ്ഡലത്തിലെ മീഡിയം ഓഫ് ട്രാൻസാക്ഷൻ ആണ് എന്ന് അങ്ങ് പറഞ്ഞു തന്നതിനായി നന്ദി. ഞങ്ങളെ യേശുക്രിസ്തു വിലയ്ക്ക് വാങ്ങിയെന്നും അങ്ങനെ മരിച്ചുപോയ ആദത്തിൽ ആത്മമരണം സംഭവിച്ച ഞങ്ങൾക്ക് ജീവൻ തിരികെ കിട്ടിയെന്നും തുടർന്ന് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ മുദ്രയിടപ്പെട്ടുവെന്നും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നുവെന്നും ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ഞങ്ങൾ അങ്ങയുടെ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവെന്ന് അങ്ങ് പറഞ്ഞു തന്നതിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല പിതാവേ, ഈ യാത്രയിൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഓരോ ജീവിത അവസ്ഥകളിലും യേശുവിനെ കർത്താവായി ജീവിതം കൊണ്ട് ഏറ്റുപറയുവാൻ വായുകൊണ്ട് ഏറ്റു പറയുവാൻ. അങ്ങനെ യേശു പറഞ്ഞ വാഗ്ദത്തിലേക്ക്, എന്നെ മനുഷ്യരുടെ മുമ്പാകെ ഏറ്റു പറയുന്നവനെ ഞാൻ എന്റെ പിതാവിന്റെയും അവന്റെ ദൂതന്മാരുടെ മുമ്പാകെ ഏറ്റു പറയുമെന്നുള്ള ആ വാഗ്ദത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യരുടെ മുമ്പാകെ എന്നെ തള്ളിപ്പറയുന്നവനെ എന്റെ പിതാവിന്റെ മുമ്പിലും എന്റെ പിതാവിന്റെ ദൂതന്മാരുടെ മുമ്പിലും ഞാൻ തള്ളിപ്പറയും എന്ന വാഗ്ദത്തിലേക്ക് ഞങ്ങൾ ഒരിക്കലും പ്രവേശിക്കാതെ ജീവിതയാത്രയിൽ മുഴുവൻ യേശുവിനെ ഞങ്ങളുടെ കർത്താവായി, ഞങ്ങളുടെ നാഥനായി, ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ ഏറ്റു പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. പ്രിയ പിതാവേയും മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി വെളിപ്പെടുവാൻ അങ്ങടയാക്കണമേ. മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, ഈ ചിന്തയ്ക്ക് നല്ല രീതിയിലുള്ള ഉത്തരം സ്വർഗത്തിൽ നമുക്ക് നൽകിയല്ലോ. നമ്മളാരും മനുഷ്യരുടെ മുമ്പാകെ യേശുവിനെ ജീവിതം കൊണ്ട് തള്ളിപ്പറഞ്ഞ്, തലയല്ല ഞാൻ തന്നെയാണ് എൻ്റെ തല എന്നുള്ള ജീവിതത്തിൽ പറഞ്ഞ് നമ്മുടെ ജീവിതം അപകടത്തിലേക്ക് വരാതെ ജീവിതത്തിലെ ഏത് അവസരത്തിലും എൻ്റെ യേശു തന്നെയാണ് എൻ്റെ കർത്താവ് എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച് യേശു പറഞ്ഞ വാഗ്ദത്തിലേക്ക് എൻ്റെ സ്വർഗീയ പിതാവിൻ്റെയും അവൻ്റെ ദൂതന്മാരുടെ മുമ്പാകെ ഞാൻ നിങ്ങളെ ഏറ്റുപറയും, അതിലേക്ക് പ്രവേശിക്കാം. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ദൈവം അനുവദിക്കുന്നില്ല, അതിവേഗം മറ്റൊരു ചോദ്യത്തിൻ്റെ ഉത്തരവുമായി നമുക്ക് വീണ്ടും കാണാം. പ്രൈസ് ദ ലോർഡ്.